മരിയ ക്രിസ്റ്റീന എഴുതുന്ന ലേഖനം ഹൃദയരഹസ്യങ്ങൾ വായിക്കുന്നവരാകാൻ. പഴയ നിയമത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഹന്നായെ നോക്കി പുരോഹിതനായ ഏലി അവൾ ലഹരി കൊണ്ടുന്മത്തയാണെന്ന് പറഞ്ഞു. 1 സാമുവൽ 1:14. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷം തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട ജനത്തെ നോക്കി ചിലർ ഇങ്ങനെ പരിഹസിച്ചു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:13. ദൈവ സാന്നിധ്യം നിറയുമ്പോൾ വ്യക്തികൾ ലഹരി പിടിച്ചവരെ പോലെ കാണപ്പെടുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യം ഒരു ലഹരിയാണ്, ആസ്വദിക്കും തോറും കൂടുതൽ അഡിക്ഷനായി മാറുന്ന ക്രിസ്തു ലഹരി. ഒരു രാജാവായിരുന്നിട്ടും രാജപരിവേഷങ്ങളൊന്നുമില്ലാതെ ചെറിയൊരു തൂവെള്ള അപ്പമായി ദിവ്യകാരുണ്യ ഈശോ സക്രാരിയിലും അരുളിക്കയിലുമെല്ലാം എഴുന്നള്ളിയിരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. പരിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയുമൊക്കെ ഇന്നിൻ്റെ പുസ്തകത്താളുകളിൽ ഒടുവിലെ സ്ഥാനം അലങ്കരിക്കുന്ന നാളുകളിലൂടെയാണല്ലോ ന്യൂജൻ കടന്നുപോകുന്നത്. ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കേണ്ട അടിത്തറയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യക്തിപരമായ ഹൃദയബന്ധം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കണ്ണോടിക്കുമ്പോഴാണ് ദിവ്യകാരുണ്യ ആരാധനയുടെ പ്രസക്തി നാം ആത്മാവിൽ ഗ്രഹിക്കുന്നത്. യേശുവിനെ ആദ്യം പരസ്യമായി ആരാധിച്ചവർ ജ്ഞാനികൾ ഈശോയെ കണ്ട് കുമ്പിട്ട് ആരാധിച്ചു. 2:11. ലോകത്തിലെ ആദ്യത്തെ പരസ്യമായ യേശു ആരാധന. യേശുവിനെ കുമ്പിട്ട് ആരാധിച്ച ജ്ഞാനികളുടെ ജീവിതത്തിൽ 2 ദൈവിക ഇടപെടലുകൾ ഉണ്ടായി. 1. അവർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് അവബോധമുണ്ടായി. ഹെറോദേസിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകരുതെന്നതായിരുന്നു ആ നിർദ്ദേശം. ബത്ലഹേം നഗരത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലാതിരുന്ന ജ്ഞാനികൾക്ക് നക്ഷത്രമായിരുന്നു വഴികാട്ടി. ആ നഗരത്തിന്റെ തെരുവീഥികൾ അവർക്ക് സുപരിചിതമല്ല. പക്ഷേ 2. ദൈവിക ഇടപെടൽ എന്നോണം അവർ സഞ്ചരിച്ചു വന്ന വഴിക്ക് പകരമായി ഒരു പുതിയ വഴി അവർക്ക് സ്വദേശത്തേക്ക് പോകാൻ ലഭിച്ചു. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും ഈശോ ഈ വിധം ഇടപെടലുകൾ നടത്തും. എന്ത് ചെയ്യരുതെന്നും എന്ത് ചെയ്യണമെന്നും അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ സംസാരിക്കും. ഹൃദയരഹസ്യങ്ങൾ ചോർത്തുന്നവർ. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ശിഷ്യനായിരുന്നല്ലോ യോഹന്നാൻ. അന്ത്യത്താഴവേളയിൽ യോഹന്നാൻ യേശുവിൻ്റെ വക്ഷസിലേക്ക് ചാരിക്കിടന്നിരുന്നു. 13:23. പിന്നീടുള്ള രംഗങ്ങൾ നാടകീയമായി തോന്നാം. പത്രോസ് യോഹന്നാനോട് ആംഗ്യം കാണിച്ചുകൊണ്ട് അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക എന്ന് പറയുന്നു. പത്രോസിന്റെ നിർബന്ധം ഉൾക്കൊണ്ട യോഹന്നാൻ യേശുവിൻ്റെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു, കർത്താവെ ആരാണത്? 13:25. ഈശോയുടെ വക്ഷത്തിൽ ആ നിമിഷം വരെ ചാരിക്കിടന്ന യോഹന്നാൻ യേശു തൻ്റെ 33 വർഷക്കാലത്തെ ജീവിതത്തിൽ വെളിപ്പെടുത്താത്ത ഹൃദയരഹസ്യം മനസ്സിലാക്കാൻ അവൻ്റെ ചങ്കോട് ചേർന്നു കിടന്നു. തൻ്റെ ഹൃദയത്തോടുള്ള ഈ ചേർന്നു കിടക്കൽ ഈശോയെ സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ ബലഹീനനാക്കി. അതുവരെ ആരോടും വെളിപ്പെടുത്താത്ത തൻ്റെ ഹൃദയരഹസ്യം ചോദിച്ച മാത്രയിൽ യോഹന്നാനോട് ഈശോ വെളിപ്പെടുത്തി. യേശു ഇപ്രകാരം പ്രതിഭജിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്കു കൊടുക്കുന്നുവോ അവൻ തന്നെ. 13:26. ഈശോ ഓരോ ആത്മാക്കളോടും ഇങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മാക്കളെക്കുറിച്ചുള്ള അവൻ്റെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം ദിവ്യകാരുണ്യ മുഖത്തിനു മുന്നിൽ ശാന്തരായിരിക്കാൻ അറിയുന്നവർ വളരെ കുറവാണ്. അവരിൽ ഒരാളായി തീരുകയല്ല നമ്മുടെ ലക്ഷ്യം. വിശുദ്ധ യോഹന്നാനെ പോലെ ഈശോയുടെ ഹൃദയത്തിന് മുകളിൽ വിശ്രമിക്കാൻ കഴിയുന്നവരാകണം. എൻ്റെ ദിവ്യകാരുണ്യ മുഖം തേടുന്നതിൽ ഉറച്ചു നിൽക്കുന്നവർ എൻ്റെ എല്ലാ ഹൃദയരഹസ്യങ്ങളും വായിച്ചു തുടങ്ങും. ആത്മാക്കൾക്കായുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ തേടിപ്പിടിക്കാൻ സാധ്യമല്ലാത്ത ആഴങ്ങൾ കണ്ടെത്തി തുടങ്ങും. ഇൻസിനു ജേസു, പേജ് 83. രാത്രി ആരാധനയുടെ ശക്തി കാണുക. പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടപ്പോൾ സഭ അവനുവേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരാഗ്രഹത്തിൽ പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗ്രഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പത്രോസിനെ തട്ടിയുണർത്തി. അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. പത്രോസ് അത്ഭുതകരമായി കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12:5-7. ഒരു പ്രത്യേക ആവശ്യമോ നിയോഗമോ നിന്നെ ഭരമേൽപ്പിക്കുമ്പോൾ എന്റെ ദിവ്യകാരുണ്യ ഹൃദയത്തോട് അപേക്ഷിക്കുക. എന്റെ ദിവ്യകാരുണ്യ ഹൃദയത്തോട് നീ അപേക്ഷിക്കുമ്പോഴൊക്കെ ഞാൻ ദയാർദ്രനാകും. ഇൻസിനു ജേസു, പേജ് 100. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:25-26. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന പൗലോസിൻ്റെയും സീലാസിൻ്റെയും മാത്രമല്ല, ദൈവസ്തുതി കേട്ടുകൊണ്ടിരുന്ന തടവുകാരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. രാത്രി ആരാധനയുടെ ശക്തിയാണ് കാരാഗ്രഹത്തിനുള്ളിൽ വെളിപ്പെട്ടത്. രാത്രിയിലെ ജാഗരണ പ്രാർത്ഥനകളുടെ ശക്തി നാം തിരിച്ചറിയണം. രാത്രിയിൽ എന്റെ ദിവ്യകാരുണ്യ മുഖത്തിനു മുന്നിൽ ഉണർന്നിരിക്കുന്നവർക്കായി പ്രത്യേക കൃപകൾ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർ പിതാവിനോടുള്ള എന്റെ നിശാജാഗരണത്തെ അനുകരിക്കുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ എന്റെ പിതാവിനോട് സംസാരിച്ചുകൊണ്ട് ഉറങ്ങുന്ന ലോകത്തിന്റെ ആകുലതകളും സൃഷ്ടിയുടെ നെടുവീർപ്പുകളും എന്റെ പ്രാർത്ഥനയിൽ ഏറ്റെടുത്തുകൊണ്ട് എത്രയോ വട്ടം ഞാൻ പിതൃസന്നിധിയിൽ ഉണർന്നിരുന്നിട്ടുണ്ട്. ആത്മാക്കൾക്ക് മറ്റവസരങ്ങളിൽ ഞാൻ നൽകാത്ത ഒരു വ്യക്തതയും സമാധാനവും രാത്രി പ്രാർത്ഥനയിൽ നീ കണ്ടെത്തും. ഇൻസിനു ജേസു, പേജ് 100. സക്രാരികളിൽ നിന്നുള്ള നിലവിളി. ഇന്ന് അനേകം സക്രാരികളിൽ ഈശോ തനിച്ചാണ്, അവഗണിക്കപ്പെട്ട് കിടക്കുന്നവനാണ്. ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ എന്ന ഗത്സമനിയിൽ ചോര വിയർത്ത യേശുവിൻ്റെ വിലാപം നിരവധി സക്രാരികളിൽ നിന്ന് നമുക്ക് നേരെ നിലവിളിക്കുന്നു. ദിവ്യകാരുണ്യ ചാപ്പലുകളിലേക്ക് ഓടിയെത്താൻ കഴിയുന്നില്ലെങ്കിലും തങ്ങളായിരിക്കുന്ന ഇടങ്ങൾ ഈശോയുടെ സക്രാരികളാക്കുന്നവർ ലോകത്തിൽ ഇന്നുണ്ട്. വർഷങ്ങളായി ചില വീടുകളിലെ ടെലിവിഷനുകളിൽ 24 മണിക്കൂറും ദിവ്യകാരുണ്യ ആരാധന ഓണാക്കിയിടുന്നവരുണ്ട്. ഓഫീസിലായിരിക്കുമ്പോൾ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെ ഓൺലൈൻ സൈലന്റ് ആരാധനകൾ ഓൺ ചെയ്തു വെച്ച് ആരാധിക്കുന്ന നസ്രായന്റെ കൂട്ടുകാരും അനേകമുണ്ട്. എന്നോട് സഹതപിക്കുന്നവർ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. ആരെയും ഞാൻ കണ്ടില്ല എന്ന ഈശോയുടെ ആഴമേറിയ ദുഃഖത്തെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് മായ്ക്കാം. എന്റെ ദിവ്യകാരുണ്യ മുഖം തേടുക. എന്റെ സ്നേഹകൂദാശയിലെ തുറക്കപ്പെട്ട ഹൃദയത്തോട് വളരെ അടുത്തായിരിക്കുക. ഇവയെല്ലാം ചെയ്യുക. ബാക്കിയെല്ലാം അമർത്തിക്കുലുക്കി നിറച്ചളന്ന് നിനക്ക് നൽകപ്പെടും. ഇൻസിനു ജേസു, പേജ് 111.